The editorial. രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് 25 തിങ്കൾ 1199 മീനം 12 ദീപികയുടെ എഡിറ്റോറിയൽ. നമ്മളൊന്നാണ് ഇന്ത്യക്കാരായ നാം. രാജ്യത്ത് അസാധാരണവും അനഭിലഷണീയവുമായ ചില മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അതിൽ അതീവ ഗൗരവത്തിലെടുക്കേണ്ടത് നഷ്ടപ്പെടുന്ന സാമൂഹിക ഐക്യത്തെയാണ്. മാനസികമായ ഈ ഭിന്നിപ്പിന്റെ അനന്തരഫലങ്ങൾ തെരഞ്ഞെടുപ്പിൽ ആര് ജയിച്ചാലും തോറ്റാലും രാജ്യം അഭിമുഖീകരിക്കേണ്ടി വരും. ചിലയിടങ്ങളിൽ ദൃശ്യവും കൂടുതലിടങ്ങളിൽ അദൃശ്യമായതുമായ ഒരു വിഭജന രേഖ ജനങ്ങൾക്കിടയിൽ വരയ്ക്കപ്പെട്ടിട്ടുണ്ട്. രാഷ്ട്രീയത്തിലും മതത്തിലും വ്യക്തി ജീവിതത്തിലുമൊക്കെ അത് പ്രകടമായി കഴിഞ്ഞു. രാഷ്ട്രീയ മതപ്രസംഗങ്ങളിലെയും സമൂഹ മാധ്യമങ്ങളിലെയും വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും പശ്ചാത്തലത്തിൽ രാക്ഷസാകാരം പൂണ്ടു വളരുന്ന ഹിംസയെ നാം തുരത്തേണ്ടിയിരിക്കുന്നു. എളുപ്പമല്ലെങ്കിലും അസാധ്യമല്ലെന്ന് കരുതിയാലേ നമുക്ക് ആ യുദ്ധം തുടങ്ങാനാകൂ. വിദ്വേഷ പ്രസംഗങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ പരാതി ലഭിച്ചില്ലെങ്കിലും കേസെടുക്കണമെന്ന് 2023 ഏപ്രിലാണ് സുപ്രീംകോടതി മുഴുവൻ സംസ്ഥാനങ്ങൾക്കും നിർദ്ദേശം നൽകിയത്. സർക്കാരുകൾ നടപടിയെടുത്തില്ലെങ്കിൽ കോടതി അലക്ഷ്യമായി കണക്കാക്കുമെന്നുവരെ സുപ്രീംകോടതി മുന്നറിയിപ്പ് നൽകി. പക്ഷേ തടയാനായില്ല. വിദ്വേഷ പ്രസംഗങ്ങളെ തടയേണ്ടവർ സംരക്ഷകരായി. UP, ഉത്തരാഖണ്ഡ്, ഡൽഹി സംസ്ഥാനങ്ങളോട് 2022 ഒക്ടോബറിലും കോടതി ഇക്കാര്യം പറഞ്ഞിരുന്നു. സർക്കാരുകൾ നിഷ്ക്രിയ തുടർന്നതോടെയാണ് കോടതിക്ക് 2023 വീണ്ടും പറയേണ്ടി വന്നത്. എന്നിട്ടും ഫലമുണ്ടായില്ല. വാഷിംഗ്ടൺ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഇന്ത്യ ഹേറ്റ് ലാബ് 2024 ഫെബ്രുവരിയിൽ പുറത്തുവിട്ട കണക്കുകളനുസരിച്ച് രാജ്യത്തെ വിദ്വേഷ പ്രസംഗങ്ങളിൽ 75% BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലാണ്. അതായത് സുപ്രീം കോടതിയുടെ ഇടപെടൽ ഉണ്ടായിട്ട് പോലും കാര്യങ്ങൾ നിയന്ത്രിക്കാനാകുന്നില്ല. ഭൂരിപക്ഷത്തിലെയും ന്യൂനപക്ഷങ്ങളിലെയും തീവ്ര സംഘടനകളും തീവ്ര മനോഭാവമുള്ളവരും ജനങ്ങൾക്കിടയിലെ ഭിന്നത തങ്ങളാലാകും വിധം വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുടെ പ്രതികരണം ശത്രുക്കളായി കരുതുന്നവരെ ആക്രമിക്കാൻ കാട്ടുന്ന വിഷയങ്ങളിൽ മാത്രമാണ്. എല്ലാ മനുഷ്യാവകാശങ്ങളെയും അവർ പരിഗണിക്കില്ല. രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് വേണ്ടി മതം ഉപയോഗിക്കുന്നത് മാത്രമല്ല, മത തീവ്രത കൊണ്ട് മാത്രം ഇതര മതങ്ങളെ നിന്ദിക്കുന്നതും മുദ്രാവാക്യങ്ങളിലൂടെ വെല്ലുവിളിക്കുന്നതുമൊക്കെ അപൂർവമല്ലാതായി. സമൂഹ മാധ്യമങ്ങളിൽ ചിലർ സജീവമായി ഇരിക്കുന്നത് മതവിദ്വേഷം പറയാൻ മാത്രമാണെന്ന് വന്നിരിക്കുന്നു. അഹിംസയുടെ നാടായിരുന്ന രാജ്യം ഹിംസയിലേക്ക് കുതിക്കുന്നത് ഇനിയും അവഗണിച്ചാൽ വലിയ വില കൊടുക്കേണ്ടി വരും. സമൂഹ മാധ്യമങ്ങളിൽ ഹിംസാത്മകവും അറപ്പുളവാക്കുന്നതും വീട്ടിലുള്ളവരെ പോലും ചീത്ത വിളിക്കുന്നതുമായ പരാമർശങ്ങൾ കേൾക്കാതിരിക്കാൻ സമാധാന കാംക്ഷികളായ പലരും പിൻവലിയുകയാണ്. എല്ലാവരും തീവ്രമത ചിന്തകളുള്ളവരല്ല, പക്ഷെ അവരല്ല കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. മതവർഗീയ രാഷ്ട്രീയത്തെ കുറ്റം അറിയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഏതൊരു വിഷയത്തെയും വോട്ട് നേടാനുള്ള കുറുക്കു വഴിയാക്കുന്നുണ്ട്. പൌരത്വ ഭേദഗതി നിയമം ഉദാഹരണമാണ്. 4 വർഷം പെട്ടിയിൽ പൂട്ടിവെച്ച വിഷയം തിരഞ്ഞെടുപ്പിന് പുറത്തെടുത്ത ഉപയോഗിക്കുന്ന BJPയെ വിമർശിക്കുന്നവരും അതേ വിഷയം ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനെതിരെ മുസ്ലിം ലീഗ് ഉൾപ്പെടെ 22 കക്ഷികൾ കോടതിയെ സമീപിച്ചിട്ടുണ്ട്. സങ്കീർണമായ വിഷയത്തിൽ കോടതിയുടെ തീരുമാനത്തിന് കാത്തിരിക്കാനാണ് ഉത്തരവാദിത്തപ്പെട്ട സംഘടനകൾ തീരുമാനിച്ചിരിക്കുന്നതെങ്കിലും കേരളത്തിൽ CPM ഈ വിഷയവുമായി തിരഞ്ഞെടുപ്പിന് ഇറങ്ങിയിരിക്കുകയാണ്. വോട്ടാണ് ലക്ഷ്യം. ഭരണപരാജയങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കുന്നതുമാകാം. മാധ്യമങ്ങൾ മിക്കതും സംയമനം പാലിക്കുന്നുണ്ടെങ്കിലും ന്യൂനപക്ഷങ്ങളിലെ ചില സംഘടനകളും പൌരത്വ ഭേദഗതി നിയമം പൊക്കിപ്പിടിച്ച് ഓടി നടക്കുകയാണ്. വിദ്വേഷമല്ലാതൊന്നും ഇവർ പരത്തുന്നില്ല. സാമ്പത്തിക അസമത്വം, തൊഴിലില്ലായ്മ, അഴിമതി, അധികാര ദുർവിനിയോഗം, രാഷ്ട്രീയ നേതാക്കളുടെ അഹന്ത, ഏകാധിപത്യ പ്രവണതകൾ തുടങ്ങിയവയെക്കുറിച്ചൊന്നും ഒരക്ഷരം ഉരിയാടാത്തവരും മതവിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ ചാടി വീഴുകയാണ്. ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള ആക്രമണങ്ങളും സാമ്പത്തിക അസമത്വം രാജ്യത്ത് വർദ്ധിക്കുന്നതും അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെയും സന്തോഷത്തിന്റെയും വികസനത്തിന്റെയും അന്തർദേശീയ റിപ്പോർട്ടുകളിലൊക്കെ രാജ്യം പിന്നിലാകുന്നതും അവർ കാണില്ല. എല്ലാവരെയും ഭയം കീഴടക്കുകയാണോ? ഭൂരിപക്ഷത്തിന് ന്യൂനപക്ഷത്തെയും ന്യൂനപക്ഷത്തിന് ഭൂരിപക്ഷത്തെയും മാത്രമല്ല, ന്യൂനപക്ഷങ്ങൾക്ക് പരസ്പരവും ജനങ്ങൾക്ക് തമ്മിലും വിശ്വാസമില്ലാത്ത സ്ഥിതി സംജാതമായിട്ടുണ്ടെങ്കിൽ അതിന്റെ കാരണക്കാരായവർ തങ്ങളുടെ ജോലി തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഹിംസയുടെ വ്യാപനത്തിനെതിരെ ജനാധിപത്യത്തിലും മതേതരത്വത്തിലും മനുഷ്യത്വത്തിലും വിശ്വസിക്കുന്നവർ കൈകോർക്കേണ്ടതുണ്ട്. ഗാന്ധിജിയെപ്പോലൊരു നേതാവിനെ കാത്തിരുന്നിട്ട് കാര്യമില്ലെന്ന് തോന്നുന്നു. ഓരോരുത്തരും തങ്ങളാലാവുന്നത് ചെയ്യേണ്ടിയിരിക്കുന്നു. സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യത്തെ കെട്ടുകെട്ടിക്കാൻ കൈകോർത്തവർ പരസ്പരം പോരടിക്കുന്ന കാഴ്ച അസഹനീയമാണ്. നിങ്ങളോ ഞങ്ങളോ അല്ല, ഇന്ത്യക്കാരായ നമ്മളാണ് രാജ്യത്തിന്റെ അവകാശികൾ. ഇടുങ്ങിയ ചിന്തകളിൽ നിന്നുള്ള മോചനത്തിനായാണ് ഇനി നാം പൊരുതേണ്ടത്. ഒരു നാൾ ജോർജിയയിലെ ചുവന്ന മലകൾക്ക് മുകളിൽ ഇന്നത്തെ അടിമകളുടെയും ഉടമകളുടെയും അടുത്ത തലമുറ സാഹോദര്യ ഭാവത്തോടെ ഒരു മേശയ്ക്ക് ചുറ്റുമിരുന്ന് അത്താഴമുണ്ടുന്ന ഒരു ദിനത്തെ പറ്റി ഞാൻ സ്വപ്നം കാണുന്നു. 1963 ഓഗസ്റ്റ് 28 വാഷിംഗ്ടണിലെ ലിങ്കൺ മെമ്മോറിയലിന്റെ പടികളിൽ നിന്നുകൊണ്ട് മാർട്ടിൻ ലൂഥർ കിങ് ജൂനിയർ നടത്തിയ പ്രസംഗത്തിലെ വാക്യമാണിത്. സ്വാതന്ത്ര്യം ലഭിച്ച് മുക്കാൽ നൂറ്റാണ്ടിന് ശേഷം നമ്മുടെ മക്കൾ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള അവസരം ഇല്ലാതാക്കരുത്. ഇന്ത്യക്കാരായ നമ്മൾ നമ്മൾ ഒന്നല്ലെന്ന് പറയുന്നവരെ കൂടെയുള്ളവരാണെങ്കിലും സൂക്ഷിച്ചുകൊള്ളുക.
The editorial.